الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഉസൂൽ സലാത്ത എന്ന മഹത്തായ റിസാലയിൽ മൂന്നാമത്തെ അസൽ അഥവാ മഅരിഫത്തു നബിയുക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക എന്ന ഈ അടിസ്ഥാന കാര്യം, വഹുവ ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്, എന്നിട്ട് അവിടുത്തെ നസബിൽ, നബിയുടെ പിതൃപരമ്പരയിൽ പ്രധാനപ്പെട്ട ഏതാനും പേരെ പറയുകയാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം. ഹാഷിമിന്റെ മകൻ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുല്ലയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാഷിം മിൻ ഖുറൈശ്, നബിയുടെ പൂർവ്വപിതാക്കളിൽ ഒരാളായ ഹാഷിം ഖുറൈശിൽ, ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഖുറൈശും മിനൽ അറബ്, ഖുറൈശികൾ അറബികളിൽപ്പെട്ടവരാണ്. വല അറബു, അറബികൾ മിൻ ദുർറിയത്തി ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി വഅലാ നബിയിന അഫ്ദലു സ്വലാത്തു വസ്സലാം. അറബികൾ എന്നാൽ ആരാണ്? മിൻ ദുർറിയത്തി ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അൽ ഖലീൽ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മകൻ, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ, ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയാണ് ആര്? അറബികൾ. നോക്കൂ, നിങ്ങൾ ഇവിടെ ആദ്യമായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും അവിടുത്തെ പിതൃപരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽ ഏതാനും പേരെ കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര ചെന്നു മുട്ടുന്നത് ആരിലാണ്? ഇസ്മായിൽ നബിയിലാണ്. ഇസ്മായിൽ നബിയുടെ മക്കളാണ് അറബികൾ. ഇസ്മായിൽ നബിയുടെ മക്കളാണ് അറബികൾ. അതിനു മുൻപ് വേറെ ചില വിഭാഗം അറബികൾ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയായ അറബികൾ, അവർ ഇസ്മായിൽ നബിയുടെ മക്കളാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ രണ്ട് മക്കളായ രണ്ട് നബിമാർ ആരൊക്കെയാ? ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. ഇസ്ഹാഖ് അലൈഹി സ്വലാം ആണ് രണ്ടാമത്തെ മകൻ. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് അലൈഹി സ്വലാം. യാക്കൂബ് അലൈഹി സ്വലാമാണ് ഇസ്രായീൽ എന്ന് അറിയപ്പെടുന്നത്. യാക്കൂബ് അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിലാണ് ബാക്കി എല്ലാ നബിമാരും. ശേഷം വന്ന നബിമാരൊക്കെ, മുസാ നബിയും ഈസാ നബിയും ജഖരിയ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും അതുപോലെ സുലൈമാൻ നബിയും അയ്യൂബ് നബിയും തുടങ്ങി ധാരാളക്കണക്കിന് നബിമാർ ബനു ഇസ്രായീലാണ്, ഇസ്രായീൽ സന്തതികളിലാണ്. ഇസ്മായിൽ അലൈഹി സ്സലാമിന്റെ സന്താന പരമ്പരയിൽ അറബികളിൽ വന്നത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ നബിയുടെ പിതൃപരമ്പര ഇസ്മായിൽ നബിയിൽ ചെന്നെത്തുന്നു. ഇസ്മായിൽ നബിയിൽ ചെന്നെത്തുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കളിൽ 21 പിതാക്കളുടെ പേര്, അത് പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുള്ള ഏകോപിച്ച അഭിപ്രായമുള്ള കാര്യമാണ്. അദ്നാൻ വരെ എത്തുന്ന 21 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കളുടെ പേര്. അദ്നാൻ തൊട്ട് മുകളിലേക്ക് ഇസ്മായിൽ അലൈഹി സ്സലാം വരെയുള്ള പിതൃപരമ്പര, അവരുടെ പേരുകൾ, അത് ഇന്ന ഇന്നവരാണ് ആ പേരുകൾ എന്നത് കൃത്യമല്ല, മറിച്ച് അതിൽ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 21 പൂർവ്വപിതാക്കന്മാരുടെ പേര് അത് യാതൊരു സംശയവുമില്ല. ഏറ്റവും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നല്ല തറവാട്ടിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അവിടുത്തെ പിതൃ പരമ്പര 21 പിതാക്കളുടേത് അറിയപ്പെട്ട കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര് അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദി മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഐ ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹർ ഇബ്നു മാലിക് ഇബ്നു നദർ ഇബ്നു കിനാന ഇബ്നു ഖുസൈമ ഇബ്നു മുദ്രിക ഇബ്നു ഇല്യാസ് ഇബ്നു മുദർ ഇബ്നു നിസാർ ഇബ്നു മഅദ് ഇബ്നു അദ്നാൻ. ഇങ്ങനെ 21 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ, അത് അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. അദ്നാൻ വരെ ഇതിൽ 11 ആളാണ് ഫിഹർ. ഞാൻ എണ്ണിയ പൂർവ്വപിതാക്കന്മാരിൽ 11 ആളാണ് ആര്? ഫിഹർ. ഫിഹറിന്റെ ഫിഹറാണ് ഖുറൈശ് എന്ന് അറിയപ്പെട്ടത്, അതാണ് പ്രസിദ്ധമായ അഭിപ്രായം. 11 ആളാവുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത? 21 11 ആളാകുമ്പോൾ അത് മധ്യത്തിനാണ്, അപ്പുറത്തും ഇപ്പുറത്തും 10 അപ്പുറത്തും 10 ഇപ്പുറത്തും 10. ആ ഫിഹറാണ് ഖുറൈശ് എന്നറിയപ്പെട്ടത് എന്നതാണ് വളരെ പ്രസിദ്ധമായ അഭിപ്രായം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വാസില ഇബ്നു അസ്ഖ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയുന്നു, സമഅതു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഇന്നല്ലാഹ അസ്തഫ കിനാനത മിൻ വലദി ഇസ്മായിൽ വസ്തഫ ഖുറൈശൻ മിൻ കിനാന വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം വസ്തഫാനി മിൻ ബനി ഹാഷിം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ഇസ്തഫ കിനാനത മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികളിൽ കിനാനയെ അല്ലാഹു തെരഞ്ഞെടുത്തു. കിനാന ഞാൻ നേരത്തെ എണ്ണിയ പിതൃ പരമ്പരയിൽ ഒരാളാണ് കിനാന. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ കിനാനയെ അള്ളാഹു തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ മിൻ കിനാന, കിനാനയിൽ ഖുറൈശിനെ അള്ളാഹു തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ബനു ഹാഷിമിനെ, ഹാഷിം സന്തതികളെ തെരഞ്ഞെടുത്തു. ഹാഷിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ്, അബ്ദു മനാഫിന്റെ മകൻ ഹാഷിമിനെ, ഹാഷിം ഹാഷിമിന്റെ മക്കളെ അള്ളാഹു തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ഹാഷിം സന്തതികളിൽ നിന്ന് അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരുടെ അവരുടെ നസബ്, അവരുടെ പിതൃപരമ്പര, ആ തറവാട് ഏറ്റവും മഹത്തരമായതാണ് എന്നതറിയിക്കുന്ന ഹദീസാണ്. മനസ്സിലായില്ലേ? അറബികൾക്ക് പ്രത്യേകതയുണ്ട്. ഏറ്റവും നല്ല നസബ്, ഏറ്റവും നല്ല കുടുംബ പരമ്പര പിതൃപരമ്പരയുടെ ആരുടെ പരമ്പരയാണ്? അറബികളുടെ പരമ്പരയാണ്. മനസ്സിലായില്ലേ? ദീനിൽ ഹസബ് എന്ന് പറയുന്ന സംഗതി അഥവാ ഒരാളുടെ നസബ്, ഒരാളുടെ പിതൃപരമ്പര, അത് മുന്തിയതും അല്ലാത്തതും ഉണ്ട്. മനസ്സിലായില്ലേ? ഇതുപോലെ മനുഷ്യരിൽ സമ്പത്ത് കൂടിയവരും കുറഞ്ഞവരുണ്ടല്ലോ, സൗന്ദര്യം കൂടിയവരും കുറഞ്ഞവരുമുണ്ട്. അതുപോലെ എന്തുണ്ട്? അതുപോലെ പിതൃപരമ്പര, തറവാട്, അത് ഉയർന്നതും താഴ്ന്നതും ഉണ്ട്. മനസ്സിലായില്ലേ? നസബ് ഉണ്ട്, ശ്രേഷ്ഠമായ നസബുണ്ട്, അല്ലാത്ത നസബുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തുൻകഹുൽ മർഅത്തു ലിഅർബഇൻ, ഒരു പെണ്ണ് നാല് കാര്യത്തിന്റെ പേരിൽ വിവാഹം കഴിക്കപ്പെടും, അവളെ വിവാഹം ചെയ്യും ആളുകൾ നാല് കാര്യം കാരണത്താൽ, ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫർഫർ ബിദാതി ദീൻ തരിബതി അദാക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അവളുടെ സമ്പത്തിന്റെ പേരിൽ, അവളുടെ സൗന്ദര്യത്തിന്റെ പേരിൽ, അതുപോലെ അവളുടെ തറവാടിന്റെ പേരിൽ, അവളുടെ ദീനിന്റെ പേരിൽ, ദീനുള്ളവരെ, ദീനുള്ളവളെ തിരഞ്ഞെടുത്ത് നീ അത് നേടിയെടുക്കുക, അവളെ നീ നേടിയെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിൽ വ്യക്തമാണ് എന്ത്? ആളുകൾക്ക്, ആളുകളിൽ കുടുംബ പരമ്പര
ഏറിയവരും കുറഞ്ഞവരും ഉണ്ടാകും. അതേസമയം ദീനിനാണ് ഏറ്റവും വലിയ പ്രാമുഖ്യം. ദീൻ ഉണ്ടായിരിക്കെ ദീനുള്ള ഒരാൾക്ക് സമ്പത്തുണ്ട്, ദീനുള്ള ഒരാൾക്ക് മറ്റു അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് ഖൈറിന് മുകളിൽ ഖൈറാണ്. അതേസമയം ദീനില്ലേ ഇതൊന്നും കൊണ്ട് യാതൊരു കാര്യവുമില്ല. ദീൻ എല്ലാത്തിനും പകരം നിൽക്കും, ദീനിനൊന്നും പകരം നിൽക്കുകയില്ല. ദീൻ നഷ്ടപ്പെട്ടാൽ ഒന്നും പകരമാവുകയില്ല. എന്നാൽ എന്ത് കുറവുണ്ടെങ്കിലും ദീൻ അതിന് പകരം നിൽക്കും, തഖ്വ അതിന് പകരം നിൽക്കുമെന്നാണ്. വഫഖനില്ലാഹു വയ്യാക്കും ലിമാ യുഹിബ്ബുഹു വയർദാ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ പരമ്പര അത് അറബികളുടെ പിതൃപരമ്പരയാണ്. ഇതിനെ നിഷേധിക്കാൻ പാടില്ല. അതിനെ നിഷേധിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ നിഷേധിക്കണം. ചില ആളുകളെ കാണാൻ അറബികളെ പരിഹസിക്കുക, അറബികളെ കുറ്റം പറയുക എന്നത് എന്തോ വലിയ മേന്മയായി ഏറ്റെടുത്തവർ അല്ല. അവരാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല തറവാട് അവരുടേതാണ്. ഏറ്റവും നല്ല ശീലങ്ങൾ യഥാർത്ഥത്തിൽ അറബികളുടെ ശീലങ്ങളാണ്, അവരിൽ നന്മ നഷ്ടപ്പെടാത്തവരുടെ. ഒരാൾ ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ചാലും അവന്റെ ദീൻ മോശമാണോ ദീൻ ശരിയല്ലേ അവനതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രഅ ബിഹി നസബുഹു. മൻ ബത്തഅ ബിഹി അമലുഹു, ആരുടെയെങ്കിലും അമൽ അവന്റെ പ്രവർത്തനം അത് പതുക്കെയാണ് പോകുന്നത് എങ്കിൽ ലം യുസ്രഅ ബിഹി നസബുഹു, അവന്റെ നസബ് നസബ് അവനെയും കൊണ്ട് വേഗത്തിൽ പോവുകയില്ല, അമലാണ് അവനെ മുന്നിലെത്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുറൈശികളെ വിളിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുറൈശികളെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ലാ ഉഗ്നി അൻകും മിൻ അല്ലാഹി ഷൈആ, അല്ലാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്കൊന്നും നേടിത്തരാൻ എനിക്ക് സാധിക്കുകയില്ല. യാ സഫിയ അമ്മത്ത റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരിയായ സഫിയ. ഇങ്ങനെ ഓരോരുത്തരും വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഫാത്തിമയെ വിളിച്ചു പറയുക, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുക, എനിക്ക് അള്ളാഹുവിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് നേടിത്തരാൻ ഉടമപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയില്ല. തഖ്വ കൊണ്ടാണ് ഒരാൾ വിജയിക്കുക. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പര തന്നെയാണ്. ആരുടെ പിതൃപരമ്പര? അബൂലഹബിന്റെ പിതൃപരമ്പര. അവൻ ഹാഷിമിയാണ്, ഖുറൈശിയാണ്, ഖുറൈശി ഗോത്രത്തിലാണ് അവൻ ജനിച്ചത്. ഹാഷിമിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ സഹോദരനാണ് അവൻ അബൂലഹബ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് ആയത്തിറക്കി, തബ്ബത് യദാ അബീ ലഹബ് വതബ് മാഗ്ന അൻഹു മാലുഹു മാ കസബ്. ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ നബി ആയതിനു ശേഷം ആ കാലത്ത് ജീവിച്ചിരുന്നവർ നബിയുടെ പിതൃ സഹോദരന്മാരിൽ, നബിയുടെ പിതൃ സഹോദരന്മാർ ധാരാളമുണ്ട്, അവരിൽ നാലു പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കിട്ടിയ ശേഷം ജീവിച്ചത്. ഈ നാലു പേരുടെ കഥ അത്ഭുതമാണ്. ഒന്ന് രണ്ടുപേർ കാഫറുകളാണ്, രണ്ടുപേർ മുസ്ലിമീങ്ങളാണ്. കാഫറുകളിൽ ഒരുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ദ്രോഹിച്ചവൻ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് അവനെതിരിൽ അള്ളാഹുവിന്റെ വാക്കുകൾ പാരായണം ചെയ്യാൻ ആയത്തിറക്കിയവൻ അബൂലഹബ്. മറ്റൊരാളാരാണ്? അബു താലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സഹായിച്ചു, പക്ഷെ കുഫറിലായിട്ടാണ് മരണപ്പെട്ടത്. വലയ്യാദു ബില്ലാ. മറ്റു രണ്ടുപേരാരാണ്? ഒന്ന് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഷഹീദായി കൊല്ലപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ. മറ്റൊന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ, മുസ്ലിമായി സഹാബിയായി. നോക്കൂ നിങ്ങൾ, നാലുപേരിൽ രണ്ടുപേർ കാഫറുകൾ, രണ്ടുപേർ മുസ്ലിമീങ്ങളാണ്, സഹാബിമാരാണ്, പുലിശ്രേഷ്ഠത ഉള്ളവരാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിരിക്കെ ജീവിച്ച നബിയുടെ നാല് പിതൃ സഹോദരന്മാരുടെ കഥ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ നസബിലാണ് അവിടുന്ന് ജനിച്ചത്. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേരുകളിൽ ഏറ്റവും അറിയപ്പെട്ട പേര് ഈ പേരാണ് മുഹമ്മദ് എന്ന പേര്. ഖുർആനിൽ അള്ളാഹു പരാമർശിച്ച രണ്ട് പേരുകളിൽ ഒന്നതാണ്. രണ്ടാമത്തെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ പേര് അഹ്മദ് എന്ന പേരാണ്. അതും ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഖുർആനിൽ മുഹമ്മദ് നബിയുടെ പേരുകളിൽ രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത്. രണ്ടെണ്ണമാണ് വന്നിട്ട്, ഒന്ന് മുഹമ്മദ്, ഒന്ന് അഹമ്മദ്. ഈ രണ്ടു പേരുകളും സൂചിപ്പിക്കുന്ന അർത്ഥം ശ്രേഷ്ഠമായ, സ്തുത്യർഹമായ, സ്തുതിക്കപ്പെടുന്ന ധാരാളം വിശേഷണങ്ങളുള്ള ആൾ എന്നാണ് അതിന്റെ അർത്ഥം. അതിലൊരു പേര് ആ വിശേഷണങ്ങളുടെ വലിപ്പം സൂചിപ്പിക്കുന്നു, ഒരു പേര് ആ വിശേഷണങ്ങളുടെ ശ്രേഷ്ഠമായ സ്തുത്യർഹമായ വിശേഷണങ്ങളുടെ ആധിക്യം, എണ്ണപ്പെരുപ്പം സൂചിപ്പിക്കുന്നു. ഒരു പേര് അതിന്റെ വലിപ്പം സൂചിപ്പിക്കുന്നു, മറ്റൊന്ന് അതിന്റെ എണ്ണപ്പെരുപ്പം സൂചിപ്പിക്കുന്നു. ഇതാണ് ഈ രണ്ട് പേരുകളെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന കിതാബിൽ ഒടുവിൽ എത്തിച്ചേർന്നിട്ടുള്ള തഹ്ഖീഖത്. ഒന്ന് അതിന്റെ ആധിക്യം സൂചിപ്പിക്കുന്നു, ഒന്ന് അതിന്റെ എണ്ണപ്പെരുപ്പം. സ്തുത്യർഹമായ വിശേഷണങ്ങൾ അല്ല അത് എന്തെല്ലാം അർത്ഥം, അള്ളാഹുവിനെ സ്തുതിക്കുന്ന, ധാരാളമായി സ്തുതിക്കുന്ന ആൾ എന്നല്ല അതിന്റെ അർത്ഥം. അത് ആ അർത്ഥം കിട്ടുന്ന പേരെന്താണ്? ഹമ്മാദ് എന്ന പേരാണ്. അത് ഈ ഉമ്മത്തിന്റെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഹമ്മാദൂനാണ്, അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്നവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന്റെ മുഹമ്മദ്, അഹമ്മദ് എന്നീ പേരുകളുടെ അർത്ഥം സ്തുത്യർഹമായ, ശ്രേഷ്ഠമായ, ധാരാളം വിശേഷണങ്ങളുള്ള, വലിയ വിശേഷണങ്ങളുള്ള ആളെന്നാണ് അർത്ഥം. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബി വസല്ലം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളായി വേറെയും പേരുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ ജുബൈർ ബിൻ മുത്തഇം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലീ ഖംസതു അസ്മാ, എനിക്ക് അഞ്ചു പേരുകളുണ്ട്. അന മുഹമ്മദ് വ അഹമ്മദ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹമ്മദാണ്. وانا الماحي عندما تقول بيرندا الماحي ان الماحي انه برنا الارتم الذي يمحو الله به الكفر محان ورا الماحي قال انه كنت الله كفرني تدച്ചു നീക്കും. وانا الحاشر نبي ما تقول بيرندا الحاشر الذي يحشر الناس على قدمي عند كالك الادوا انيكو ശേഷമാണ് ജനങ്ങളെല്ലാം ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക. അഞ്ചാമത്തെ പേരെന്താണ്? വഅന ആഖിബ്, എന്റെ പേരാണ് ആഖിബ്. ആഖിബ് എന്നാൽ അവസാനത്തെ ആളെന്നാണ് അർത്ഥം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലുകളിൽ അന്തിമനാണ്. ഈ അഞ്ച് പേരുകളുടെ പ്രത്യേകത എന്താണ്? മുഹമ്മദ്, അഹമ്മദ്, അൽമാഹി, അൽഹാഷിർ, അൽആഖിബ്, ഈ അഞ്ചു പേരുകളുടെ പ്രത്യേകത എന്താണ്? ഈ അഞ്ചു പേരുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച രണ്ട് സഹീഹുകളിൽ വന്നിട്ടുള്ള പേരുകളാണ്. വേറെയും ധാരാളം പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ പലതും ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ വിശേഷണങ്ങളാണ്, അതല്ലാതെ പേരുകളല്ല. ഉദാഹരണത്തിന് ഖുർആനിൽ നബി അല്ലാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട് റഊഫുർ റഹീം, അവിടുന്ന് ദയവുള്ളവരാണ്, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമുള്ളവനാണ്. അത് വിശേഷണമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായി പറയപ്പെട്ടതൊക്കെ എന്താണ്? അർത്ഥമുള്ള കാര്യങ്ങളാണ്, വെറും പേരുകളല്ല. അവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുക. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായി ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ചില പേരുകളുണ്ട്. ഉദാഹരണത്തിന് യാസീൻ, താഹ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളാണോ? ശരിയായ അഭിപ്രായം അത് നബിയുടെ പേരുകളല്ല എന്നാണ്. കാരണം ആ പേരുകൾക്ക് അറബികൾക്കിടയിൽ ഒരു അർത്ഥം അറിയപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളാകെ അർത്ഥമുള്ള പേരുകളാണ്, മറിച്ച് അത് ഖുർആനിൽ അൽ ഹുറൂഫുൽ മുഖത്താ എന്ന വകുപ്പിൽ വന്നിട്ടുള്ളതാണ്. അലിഫ് ലാം മീം പോലെ, അലിഫ് ലാം റാ പോലെ, ഹാ മീം പോലെ, അത് അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ അള്ളാഹു പറഞ്ഞതിന്റെ പിന്നിൽ അവന് ലക്ഷ്യങ്ങളുണ്ട്. ആ അക്ഷരം അറിയിക്കുന്നു, ഇതാ ഇതുപോലുള്ള അക്ഷരങ്ങൾ ആണ്, ഇത് മാത്രമാണ് ഖുർആനിലുള്ളത്. ജനങ്ങൾക്കറിയാത്ത അക്ഷരങ്ങളല്ല, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അക്ഷരങ്ങൾ കൂടി ചേർന്നതാണ് ഖുർആൻ. പക്ഷേ എന്നിട്ടും അവർക്കതുപോലൊന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ അക്ഷരങ്ങൾ പറഞ്ഞ് സൂറത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനോട് അടുപ്പിച്ച് അല്ലെങ്കിൽ പിന്നീട് ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? ഈ ഖുർആൻ അക്ഷരങ്ങളാണ്, നിങ്ങൾക്കറിയാവുന്ന അക്ഷരങ്ങളാണ്, പക്ഷെ ഇതുപോലൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ അത് അർത്ഥമുള്ള പേരുകളാണ്. അതുകൊണ്ട് യാസീൻ, താഹ എന്നീ പേരുകൾ അറബികൾക്കിടയിൽ ഒരു അവരുടെ സംസാരത്തിൽ അർത്ഥം അറിയപ്പെടാത്ത പേരുകൾ നബിയുടേതാണ് എന്ന് പറയാൻ കഴിയില്ല. എന്താണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പേരിടുന്ന കാലത്ത് പൊതുവെ അറബികൾ ആ പേര് പൊതുവെ ഇടാറില്ലായിരുന്നു. പേരവർ പൊതുവെ ഇടാറില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പേരിന് അങ്ങനെ ഒരു പ്രത്യേകതയുമുണ്ട്. നിങ്ങൾ നോക്കൂ, സഹാബിമാരിൽ പ്രായം ചെന്ന സഹാബിമാരിൽ ഈ പേരുള്ളവർ വളരെ വിരളമാണ്. ഉദാഹരണത്തിന് മുഹമ്മദ് ഇബ്നു മസ്ലമ പോലെയുള്ള സഹാബിമാർ വളരെ കുറച്ചു മാത്രമാണ് ഈ പേരുള്ളവർ ഉണ്ടായിരുന്നുള്ളൂ. ആ അറബികൾ ആ കാലത്ത് ഈ പേര് വ്യാപകമായി ഇടാറുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പേരാണ് നൽകപ്പെട്ടത്. അവിടുത്തെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു ആ പേര് ഇട്ടത് എന്നാണ് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരിട്ടത് അബ്ദുൽ മുത്തലിബ് ആയിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ രംഗത്തെ കുറിച്ച് യാ സുബ്ഹാനല്ലാഹ്, ആർക്കാണ് ഈ പേര് വിളിക്കുന്നത്? ആരെയാണ് ഈ കുഞ്ഞായിരിക്കെ ഈ പേര് വിളിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുശേഷമുള്ള ലോക ചരിത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ് അതിന്റെ കേന്ദ്രബിന്ദു. അതിനുശേഷമുള്ള ദുനിയാവിന്റെ ചരിത്രം അങ്ങനെയാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ പിതാവ് അബ്ദുല്ലാഹ് മരണപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ വയറ്റിലായിരിക്കെ അബ്ദുല്ലാഹ് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിക്കൊണ്ടാണ് ജനിച്ചത്. അവിടുന്ന് ജനിച്ചത് യതീമായിക്കൊണ്ടാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന നബിക്ക് 6 വയസ്സുള്ളപ്പോൾ അബുവ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. മക്കയ്ക്കും മദീനക്കും ഇടയിലുള്ള അബുവ അല്ല അബുവ എന്നു പേരുള്ള സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന മരണപ്പെടുകയുണ്ടായി. ആ ചെറിയ പ്രായത്തിൽ 6 വയസ്സുണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടു. അതിനുശേഷം നബിയെ സംരക്ഷിച്ചത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയത് ഉപ്പാപ്പയായിരുന്ന പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. എന്നാൽ നബിക്ക് 8 വയസ്സ് തികയുമ്പോഴേക്കും അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. അതിനുശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരനായിരുന്ന പിതൃവ്യനായിരുന്ന അബൂ താലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു. അലി റളിയല്ലാഹുവിന്റെ പിതാവ്, ജാഫർ റളിയല്ലാഹുവിന്റെ പിതാവായ അബൂ താലിബ്, നബിയുടെ ഉപ്പ അബ്ദുള്ളയുടെ സഹോദരൻ അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്. നബിയുടെ ഉപ്പാപ്പ, നബിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് അറബികളുടെ ഷെയ്ഖായിരുന്നു, അറബികളുടെ നേതാവായിരുന്നു, മക്കയിലെ മക്കയുടെ നേതാവായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ പേര് യഥാർത്ഥത്തിൽ ഷെയ്ബ എന്നാണ്. അബ്ദുൽ മുത്തലിബിന്റെ പേര് അബ്ദുൽ മുത്തലിബ് എന്നല്ല, ഷെയ്ബ എന്നാണ്. അബ്ദുൽ മുത്തലിബിന് അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്, ഒരു കഥയുണ്ട് അതിന്റെ പിന്നിൽ. അതായത് അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് ഹാഷിമിന്റെ സഹോദരനാണ് മുത്തലിബ്. ഹാഷിമിന്റെ സഹോദരനാണ് മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ്. അങ്ങനെ മുത്തലിബ് മദീനയിൽ കൂട്ടിപ്പോയിരുന്നു, മദീനയിൽ ആയിരുന്നു അബ്ദുൽ മുത്തലിബ്, ഷെയ്ബ എന്നാണ് പേര്. അങ്ങനെ മദീനയിൽ നിന്ന് ഷെയ്ബയെ പിതൃ സഹോദരനായ മുത്തലിബ് കൂട്ടി വരികയാണ്. കൂട്ടിവരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഷെയ്ബയെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഹാഷിമിനെ എല്ലാവർക്കും അറിയാം, എന്നാൽ ഷെയ്ബയെ ആർക്കും അറിയില്ല. മുത്തലിബിനെ ആളുകൾക്കറിയാം, ഷെയ്ബയെ ആളുകൾക്കറിയില്ല. മുത്തലിബിനെ ആളുകൾക്കറിയാം, ഷെയ്ബയെ ആളുകൾക്കറിയില്ല. ഷെയ്ബ ആരാണ്? മുത്തലിബിന്റെ സഹോദരന്റെ മകനാണ്. അപ്പൊ ആളുകൾ വിചാരിച്ചു, മക്കാർ വിചാരിച്ചു, ആളുടെ രൂപമൊക്കെ കൊണ്ട് ഇത് മുത്തലിബിന്റെ അടിമയാണ്, മുത്തലിബിന്റെ ആരാണ് യഥാർത്ഥ സഹോദരന്റെ മകനാണ്. അങ്ങനെ ആളുകൾ വിളിച്ചു എന്ത്, അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ എന്ന് വിളിച്ചു. ആ പേരിൽ പിന്നെ അദ്ദേഹം പ്രസിദ്ധനായത് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷെയ്ബ എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത പിതാവഹൻ അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് ഹാഷിം. ഹാഷിമിന്റെ പേര് യഥാർത്ഥ പേര് ഹാഷിം എന്നായിരുന്നില്ല, അമർ എന്നായിരുന്നു. ഹാഷിമിന്റെ യഥാർത്ഥ പേരും ഹാഷിം എന്നായിരുന്നില്ല, അമർ എന്നായിരുന്നു. പിന്നെ ഹാഷിം എന്ന പേര് വിളിക്കപ്പെട്ട എന്താ ഹാഷമ യഹ്ഷിമു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറിച്ചു കൊടുക്കുകയെന്ന്. അദ്ദേഹം ജനങ്ങൾക്ക് ധാരാളമായി ഭക്ഷണം നൽകിയ, അവരെ അവർക്ക് ആഹാരം നൽകിയ ആളായിരുന്നു. അപ്പൊ ഹുബ്സ് അത് മുറിച്ച് അതിങ്ങനെ കറിയിൽ മുക്കി ആളുകൾക്ക് മുറിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഹഷ്മ ചെയ്യുക, മുറിക്കുക, ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ഹാഷിം എന്ന പേര് നൽകപ്പെട്ടത്. അത്രയും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു എന്നാണ്. ഈ ഹാഷിമിന്റെ മകൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാഷിമിലേക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതൃപരമ്പരയിൽ ആദ്യം ചേർത്തി പറയുക, അഥവാ ബനു ഹാഷിം എന്നാണ് പറയുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയും, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് അൽ ഖുറശി അൽ ഹാഷിമി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശിയാണ്, അതുപോലെ ഹാഷിമിയാണ്. ഖുറൈശ് വലിയ ഗോത്രമാണ്, അതിലെ ഉപഗോത്രമാണ് ബനു ഹാഷിം. അതുകൊണ്ട് ആദ്യം ഖുറശി എന്ന് പറയും, പിന്നെ ഹാഷിമി എന്ന് പറയും. അതല്ലാതെ എന്തു പറയില്ല, ആദ്യം ഹാഷിമി എന്നും പിന്നെ ഖുറശി എന്നും പറയില്ല. എന്തുകൊണ്ടാണ്? കാരണം ബനു ഹാഷിം ഖുറൈശികൾ പെട്ടതാണ്. ആദ്യം ഹാഷിമി എന്ന് പറഞ്ഞാൽ ഖുറൈശിയാണെന്ന് ആദ്യമേ കിട്ടി, പിന്നെ ഖുറൈശി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ആദ്യം അങ്ങുള്ള പിതാവിലേക്ക് ചേർത്തി പറയും, മുഹമ്മദ് അബ്ദുള്ള ഖുറശി അൽ ഹാഷിം. ഇത് അറബികൾ നസബ് പറയുന്ന, പൊതുവെ പറയുന്ന ശൈലി ഇങ്ങനെയാണ്. നോക്കൂ, ഈ ബനു ഹാഷിം ഹാഷിം സന്തതികൾ അവർ ആരാണ്? യഥാർത്ഥത്തിൽ അഹ്ലുബൈത്തിൽപ്പെട്ടവരാണ്. ആര്? ബനു ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം, നബി കുടുംബം. നമ്മുടെ നാട്ടിലെ നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ തങ്ങന്മാർ. ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന ആലുബൈത്ത്, അഹ്ലുബൈത്ത് എന്നാണ്. അവർ ബനു ഹാഷിം ആലുബൈത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. അതുപോലെ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ബനുൽ മുത്തലിബും ആലുബൈത്തിൽപ്പെടും, നബി കുടുംബത്തിൽപ്പെടും. ബനുൽ മുത്തലിബ് ഹാഷിമിന്റെ മക്കളെ പോലെ ആരുടെ മക്കളും പെടും? മുത്തലിബിന്റെ മക്കൾ. അബ്ദുൽ മുത്തലിബ് അല്ല, പിന്നെ ആരാണ്? മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ ആരാണ് മുത്തലിബ്? നേരത്തെ പറഞ്ഞ കഥ പ്രകാരം ആരാണ്? ആരാ പറയാൻ നോക്കട്ടെ. നേരത്തെ പറഞ്ഞ കഥ പ്രകാരം അബ്ദുൽ മുത്തലിബിന്റെ ആരാണ് മുത്തലിബ്? ഹാഷിമിന്റെ സഹോദരൻ. അതായത് അബ്ദുൽ മുത്തലിബിന്റെ പിതൃ സഹോദരൻ, പിതാവിന്റെ സഹോദരൻ, പിതാവിന്റെ സഹോദരൻ ഹാഷിമിന്റെ സഹോദരനാണ് ആര്? മുത്തലിബ്. ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്, ഹാഷിമിന്റെ സഹോദരനാണ് ആര്? മുത്തലിബ്. ഹാഷിമിന്റെയും മുത്തലിബിന്റെയും പിതാവാണ് അബ്ദു മനാഫ്. അബ്ദു മനാഫിന് നാല് മക്കളായിരുന്നു. അബ്ദു മനാഫിന് നാല് മക്കളായിരുന്നു. രണ്ടുപേരാരൊക്കെ? ഹാഷിമും മുത്തലിബും, പിന്നെ രണ്ടുപേർ നൌഫൽ അബ്ദു ഷംസ്. ഈ നാല് മക്കളാണ് ആർക്കുണ്ടായിരുന്നത്? അബ്ദു മനാഫിനുണ്ടായിരുന്നു. അബ്ദു മനാഫിന് നാല് മക്കളാണ്, ഹാഷിം, മുത്തലിബ്, നൌഫൽ, അബ്ദു ഷംസ്. ഇവരിൽ ഹാഷിമിന്റെ പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഇപ്പൊ ബനു ഹാഷിം, ഹാഷിം സന്തതികൾ ആലുബൈത്താണ്, നബി കുടുംബമാണ്. അവരിലെ കാഫറുകളായിരുന്ന പലരും പോലും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരിൽ കാഫറുകളായിരുന്ന പലരും കുടുംബബന്ധത്തിന്റെ പേരിൽ ആരെ സഹായിച്ചിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുമല്ല, പലരും, ധാരാളം ആളുകൾ. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചവരായിരുന്നു മുത്തലിബിന്റെ മക്കളും, മുത്തലിബിന്റെ മക്കളും. അതുകൊണ്ട് അവരും ആലുബൈത്തിൽപ്പെടും, നബി കുടുംബത്തിൽപ്പെടും. നബി കുടുംബത്തിന് ചില പ്രത്യേകതകളുണ്ട്. അവർക്ക് സദഖ അഥവാ നിർബന്ധമായ സക്കാത്ത് വാങ്ങാൻ പാടില്ല എന്നാണ് നിയമം. അതിന് പകരം അവർക്ക് ഫൈ എന്ന് പറയുന്ന യുദ്ധാർജിത സ്വത്തിലെ ഒരു ഓഹരി അവർക്കുള്ളതാണ്. ഗനീമത്ത് സ്വത്തിൽ ഒരു ഓഹരി അവർക്കുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ആ ധാർജിത ഓഹരി ലഭിക്കാത്ത കാലമാണെങ്കിൽ അവർക്ക് സകാത്തിന്റെ മുതൽ വാങ്ങാം, അങ്ങനൊരു അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. ചില മഹാന്മാരായ പണ്ഡിതന്മാർ ആ അഭിപ്രായം പറഞ്ഞവരാണ്. ഈ ഒരു പ്രത്യേകത അവർക്കുണ്ട്. ഇത് ബനു ഹാഷിമിനുള്ളതുപോലെ ബനുൽ മുത്തലിബിനും ഉണ്ടായിരുന്നു എന്നാണ്. കാരണം മുത്തലിബിന്റെ ബനുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിമിനെ സഹായിച്ചിരുന്നു, മറ്റു രണ്ടു കൂട്ടർ സഹായിച്ചിരുന്നില്ല. ആരൊക്കെ? ബനു നൗഫലും അതുപോലെ ബനു അബ്ദു ശംസും സഹായിച്ചിരുന്നില്ല എന്ന് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ, ഇന്നമ ബനുൽ മുത്തലിബ് വബനു ഹാഷിം ഷൈഉ വാഹിദ്, ബനുൽ മുത്തലിബും ബനു ഹാഷിമും ഒന്നു തന്നെയാണ് എന്ന്. മുത്തലിബ് എന്ന് പറയുമ്പോ ആരുമായി മാറിപ്പോകരുത്, അബ്ദുൽ മുത്തലിബുമായി മാറിപ്പോകരുത്, മനസ്സിലായില്ലേ? ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്, ഹാഷിമിന്റെ സഹോദരനാണ് മുത്തലിബ്. ബനു ഹാഷിം ഇന്നമ ബനുൽ മുത്തലിബ് വബനു ഹാഷിം ഷൈഉ വാഹിദ്, രണ്ടു കൂട്ടരും ഒരു ഒന്ന് തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, അവർക്ക് ഈ പ്രത്യേകതയുണ്ട്, അവർ ആലു ബൈത്തിൽ പെട്ടവരാണ് എന്നാണ്. ആലു ബൈത്ത് എന്നാൽ ആരാണ്? നബി കുടുംബം എന്നാൽ അവർ ആരാണ്? നബി കുടുംബം എന്നാൽ അതിൽ ആദ്യം ഉൾപ്പെടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ, അവരുടെ മക്കൾ, അവർ നബി കുടുംബമാണ്, ആലു ബൈത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. അവർ അവസാന കാലത്ത് വരെ ഉണ്ടാകുമെന്ന് അതുണ്ട്. അങ്ങനെ ഒരു നബി കുടുംബം തന്നെ ദുനിയാവിലില്ല, ഒക്കെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൂടാ, ഞാൻ പറയാൻ പാടില്ല, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമുണ്ട്, അതുവരെ എത്തുന്ന നസബുള്ള ആളുകൾ ഇന്നും ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കത് പ്രയോജനപ്പെടുക, അള്ളാഹുവിന്റെ ദീൻ പാലിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയാലാണ്, അവരുടെ മുൻഗാമികളായ ആളുകളെ പോലെ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പോലെ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെ, അവരുടെ മക്കളെ പോലെ ആ മാർഗം സ്വീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയാലാണ് അത് അവർക്ക് പ്രയോജനപ്പെടുക. അതേസമയം അങ്ങനെ ആളുകളുണ്ട്, അങ്ങനെ അറിയപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് അവരുടെ കുടുംബ പരമ്പരയൊക്കെ സൂക്ഷിക്കുന്ന പലരുമുണ്ട് ദുനിയാവിൽ, അങ്ങനെയുള്ളവരെ കുടുംബ പരമ്പരയെ തള്ളി പറയുക, നിഷേധിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. അത് പാടില്ലാത്തതാണ്. ആളുകളുടെ നസബിനെ കുത്തി പറയുക എന്നത് ഗൗരവമുള്ള വിഷയമാണ്. വ്യഭിചാരാരോപണം നടത്തിയാലുള്ള ശിക്ഷ അങ്ങനെ പറയുന്നവർക്ക് കൊടുക്കണമെന്നാണ് ഇസ്ലാമിക നിയമം. കാരണം പറയുന്നതിന്റെ ആകത്തുക എന്താണ്? ഇവന്റെ പിതാവ് ശരിയല്ല എന്നാണല്ലോ. അത് ആ പിതാവിന്റെ ഭാര്യയെക്കുറിച്ച് മോശമായത് ആരോപിക്കാനാണ്. ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തോന്നിയത് പറയരുത്. സംസാരിക്കുമ്പോൾ നീതി പാലിക്കുക. വൈദാ ഖുൽതും ഫഅദിലു, സംസാരിക്കുകയാണെങ്കിൽ നീതി പാലിക്കുക. നമ്മോട് എതിരാളികളാണ് എന്നതുകൊണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പറയേണ്ടത് പറയാം, അതിനപ്പുറത്ത് പറയാതിരിക്കുക. എതിർക്കേണ്ട ഭാഗം എതിർക്കുക, അതിന്റെ അപ്പുറത്ത് എതിർക്കാതിരിക്കുക. അള്ളാഹുവിന്റെ നബിമാരുടെ ഭാര്യമാർ, അവരിൽ രണ്ട് നബിമാരുടെ ഭാര്യമാർ ആ നബിമാരെ വഞ്ചിച്ചു എന്ന് ഖുർആനിലുണ്ട്. ഫഖാനതഹുമ ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا الصالحين فخانتاهما അരണ്ട് നബിമാരുടെ ഭാര്യമാർ നബിമാരെ വഞ്ചിച്ചു എന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾ ആ ആയത്തിന്റെ തഫ്സീർ എടുത്തു നോക്കൂ. പണ്ഡിതന്മാർ പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുണ്ട്, ഈ വഞ്ചന എന്ന് പറഞ്ഞാൽ ദീനിലെ വഞ്ചനയാണ്, അതല്ലാതെ അവർക്ക് മോശമായ ബന്ധമുണ്ടായിരുന്നു എന്നല്ല. എന്തുകൊണ്ടാണത്? കാരണം അള്ളാഹുവിന്റെ നബിമാരുടെ ഫിറാഷിനെ അള്ളാഹു സംരക്ഷിക്കും, അവരുടെ ഭാര്യമാർ ഒരിക്കലും ആ തരത്തിൽ പോവുകയില്ല എന്നാണ്. ഒരു കാഫിറുകളാണ് അവർ, ദീനിൽ ആ നബിമാരെ വഞ്ചിച്ചിട്ടുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ പറയുകയാണ്, അവർ വഞ്ചിച്ചു എന്ന് പറയാതെ ഏത് വഞ്ചനയാണ്? ദീനിലുള്ള വഞ്ചനയാണ്, അതല്ലാതെ എന്തല്ല. അവർ മോശമായ ബന്ധം ഉണ്ടായിരുന്നു, ആ നിലക്ക് അവരുടെ ഭർത്താക്കന്മാർ അവർ വഞ്ചിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ നീതിയാണത്, അള്ളാഹുവിന്റെ നബിമാരെ കുറിച്ചുള്ള തഅദീം, അവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണത്. അവരുടെ ഫിറാഷിനെ, അവരുടെ ഭാര്യമാരെ അള്ളാഹു അത്തരത്തിലുള്ള മ്ലേച്ഛതകളിൽ നിന്ന് സംരക്ഷിക്കുമെന്നത്. വ്യഭിചാരം എന്നത് മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചാൽ അപമാനമാണ് എന്നതുപോലെ കുഫ്ഫാറുകൾക്കിടയിലും മുശ്രിക്കുകൾക്കിടയിലും സംഭവിച്ചാലും അത് അപമാനമാണ്. അവരിലെ വ്യഭിചാരത്തെ നമ്മൾ അംഗീകരിക്കുകയില്ല, മുസ്ലിമീങ്ങളിലെ വ്യഭിചാരം അംഗീകരിക്കാത്തതുപോലെ. അതേസമയം അവരിലെ കുടുംബ ബന്ധങ്ങളെയോ അംഗീകരിക്കും മുസ്ലിമീങ്ങൾ. ഇസ്ലാമിക സമൂഹത്തിനിടയിൽ, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിനിടയിൽ വിവാഹിതരായി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അല്ലാത്തവരുണ്ട് എന്ന് കൂട്ടുക. യഹൂദിയോ നസ്റാനിയോ മുശ്രിക്കോ, അവർ വരവർത്തകന്മാരായിട്ടാണ് ഇസ്ലാമിക ഭരണകൂടം കണക്കൂട്ടുക. അവരുടെ മക്കൾ അവരുടെ മക്കളായിട്ടാണ് കൂട്ടുക. അതേസമയം വ്യഭിചാരത്തിലെ സന്തതികളെ ആ പിതാവിലേക്ക് ചേർത്തി പറയുകയല്ല, മുസ്ലിമായാലും കാഫറായാലും അത് എത്രമാത്രം വൃത്തികെട്ടതാണ് എന്നത് മനസ്സിലാക്കാൻ ഇത് മാത്രം മതിയാകും. പറഞ്ഞു വന്നത് നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര അത് നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും അതുപോലുള്ള കാര്യങ്ങളിൽ പറയുക പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ, നബിയുടെ മക്കളിൽ സന്താന പരമ്പര നിലനിന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമയുടെ സന്താന പരമ്പര മാത്രമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മക്കളുണ്ടായിരുന്നു ആകെ? എത്ര മക്കളുണ്ടായിരുന്നു? നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ടായിരുന്നു. 4 പെൺമക്കൾ, 3 ആൺമക്കൾ. 4 പെൺമക്കളും 3 ആൺമക്കളും. ആരൊക്കെയാണ് ആൺമക്കൾ? അൽ ഖാസിം, അബ്ദുല്ലാഹ്, ഇബ്രാഹിം. ആരൊക്കെയായിരുന്നു പെൺമക്കൾ? ഫാത്തിമ, റുഖയ്യ, ഉമ്മു കുൽസൂം, സൈനബ്. 3 ആൺമക്കൾ ആരൊക്കെ? ഖാസിം, അബ്ദുല്ലാഹ്, ഇബ്രാഹിം. 4 ആൺമക്കൾ ആരൊക്കെ? ഫാത്തിമ, റുഖയ്യ, സൈനബ്, ഉമ്മു കുൽസൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മക്കളെല്ലാം നബിക്ക് ജനിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയിലാണ്, ഇബ്രാഹിം ഒഴികെ. നബിയുടെ എല്ലാ മക്കളും നബിയുടെ ഒരൊറ്റ ഭാര്യയിലാണ് ജനിച്ചത്, ഖദീജ ബിൻതു ഖുവൈലിദ റളിയല്ലാഹു അൻഹ വർദാഹ. ഒരു മകൻ ഒഴികെ, അതാരാണ്? ഇബ്രാഹിം. ഇബ്രാഹിം ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമസ്ത്രീയായിരുന്ന മാരിയയിലാണ്, മാരിയ അൽ ഖിബ്തിയ. മിസ്റിലെ ഖിബ്ത് ഗോത്രക്കാരിയായിരുന്ന മാരിയയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം ജനിച്ചത്. ബാക്കി മക്കളെല്ലാം, ബാക്കി 6 മക്കളും ജനിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയിലാണ്. നബിയുടെ ആൺമക്കൾ എല്ലാവരും, ആൺമക്കൾ 3 പേരും പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് മരണപ്പെട്ടുപോയി. അത് ഇബ്രാഹിം മരിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്. ഏതാണ്ട് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇബ്രാഹിം മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വലിയ പ്രയാസമായി. ഇന്ന ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഇബ്രാഹിം നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. ഇന്ന ലഅയ്ന തജ്മ വൽ ഖൽബ യഹ്സൻ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, കണ്ണുകൾ നിറഞ്ഞൊഴുകും, ഹൃദയം വേദനിക്കും, എന്നാൽ റബ്ബിന് തൃപ്തിയുള്ളതല്ലാതെ നാം പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിമിന് സ്വർഗത്തിൽ മുലയൂട്ടുന്ന ഒരു സ്ത്രീ ഉണ്ട് എന്ന്. ഒരു മുലയൂട്ടുന്ന അവിടെ ഉണ്ട്, ഇബ്രാഹിമിന്റെ മുലയൂട്ടൽ അവിടെ പൂർത്തിയാക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നബിയുടെ പെൺമക്കൾ അവർ എല്ലാവരും 4 പേരും പ്രായപൂർത്തി ആകുന്നതുവരെ, അതിനുശേഷം ജീവിക്കുകയും മുസ്ലിമീങ്ങളാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് ഹിജറ വരികയും ചെയ്തു. പല കാലങ്ങളിലായിക്കൊണ്ട് അവരെല്ലാം മുസ്ലിമീങ്ങളായിരുന്നു, അവർക്കൊക്കെ പ്രായപൂർത്തി എത്തിയിരുന്നു. അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മരണപ്പെട്ടു, ഫാത്തിമ ഒഴികെ റളിയല്ലാഹു അൻഹ. ഇപ്പൊ നോക്കൂ, നബിയുടെ എല്ലാ മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ. ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അല്പകാലം ജീവിച്ചു, 6 മാസക്കാലം ജീവിച്ചു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഫാത്തിമയിലൂടെ മക്കൾ മാത്രമാണ് നിലനിന്നത്. ഫാത്തിമയിൽ തന്നെ ഫാത്തിമയുടെ മക്കളായ, രണ്ടാൺമക്കളായ ഹസന്റെയും ഹുസൈന്റെയും പരമ്പര മാത്രമാണ് നിലനിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പരമ്പരയും, ഹസന്റെയും ഹുസൈന്റെയും പരമ്പര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ ഹസനും ഹുസൈനും, സയ്യിദ ശബാബ് അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചവരാണ് അവർ. മുസ്ലിമീങ്ങൾ അവരെ സ്നേഹിക്കുന്നു, രണ്ട് സ്നേഹം സ്നേഹിക്കുന്നു, രണ്ട് രൂപത്തിൽ. ഒന്ന്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്, നമ്മുടെ മുൻഗാമികളാണ് എന്ന നിലക്ക്. രണ്ട്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് എന്ന നിലക്ക്. അഹ്ലുൽ ബൈത്തിനെ മുഴുവൻ നമ്മൾ സ്നേഹിക്കുന്നു, ആ രൂപത്തിൽ അവർ നബിയുടെ സഹാബിമാരാണ് എന്നതുകൊണ്ടും, അതുപോലെ അവർ നബിയുടെ കുടുംബമാണ് എന്നതുകൊണ്ടും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളും അവരുടെ മക്കളും ആലുബൈത്ത നബി കുടുംബമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത ഉള്ളവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് നമ്മോട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കാര്യം പരിഗണിക്കണം എന്ന്. നമ്മുടെ മുൻഗാമികളായ സഹാബിമാർ അവരെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലു ബൈത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ കൂട്ടരാരാണ്? അത് നബിയുടെ ഭാര്യമാരാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ ഉമ്മമാർ, മാതാക്കൾ. അവരെ അഹ്ലു ബൈത്ത് എന്ന് വിളിച്ചത് റബ്ബാൻ. പരിശുദ്ധ ഖുർആനിൽ അതാ, സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, إنما يريد الله ليذهب عنكم الرجز باكنا اهل البيت الله നിങ്ങളിൽ നിന്ന് മ്ലേച്ഛത നീക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. اهل البيت ഓ നബിയുടെ വീട്ടുകാരെ എന്ന്. നബിയുടെ അഹ്ലു ബൈത്താണ് നബിയുടെ ഭാര്യമാർ. ഭാര്യമാരെ കുറിച്ചാണ് ആയത്. നബിയുടെ അഹ്ലു ബൈത്തിൽ ഉൾപ്പെടുന്നവരാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. നേരത്തെ പറഞ്ഞ അഹ്ലു ബൈത്തിനുള്ള പ്രത്യേകത അവർക്കുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവർ 11 പേരാണ്. അവരെത്ര പേരാണ്? 11 പേരാണ്. രണ്ടുപേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു. ബാക്കി 9 പേരെ അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് ആര് വഫാത്താകുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. നബിയുടെ ജീവിതകാലത്ത് മരണപ്പെട്ട നബിയുടെ രണ്ട് ഭാര്യമാർ ആരൊക്കെയാണ്? ഒരാൾ ആരായിരിക്കും? ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബിൻത് ഖുവൈലിദ്. രണ്ടാമത്തേത് സൈനബ് ബിൻത് ഖുസൈമ. നബിയുടെ ഭാര്യമാരിൽ രണ്ട് സൈനബ് ഉണ്ടായിരുന്നു. ഒന്ന് സൈനബ് ബിൻത് ജഹ്ഷ്, രണ്ട് സൈനബ് ബിൻത് ഖുസൈമ. ഇവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നേരത്തെ മരണപ്പെട്ട രണ്ട് ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ. പിന്നെയുള്ള 9 പേർ ജീവിച്ചിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 ഭാര്യമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് പഠിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾക്ക് അത് പഠിക്കാൻ, 11 പേര് അറിയാത്തവർ, അത് ഒരുമിച്ച് പറയാൻ സാധിക്കാത്തവർക്ക് പഠിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. എന്താണത്? ഒരു വാചകം പഠിച്ചു വെക്കുക. ഒരു വാചകം പഠിച്ചു, ഒരു ചെറിയ 3 വാക്കുകൾ മാത്രം. ഹജജ സഖറുൻ സംഅഹു, ഹജജ സഖറുൻ സംഅഹു എന്നൊരർത്ഥമുണ്ട്. ആ വാക്കിനൊരർത്ഥമുണ്ട്. ഹജജ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു. സഖറുൻ, സഖറാളുടെ പേരാണ്. സഖർ എന്ത് ചെയ്തു? സൂക്ഷിച്ചു. സംഅഹു, തന്റെ കാതിനെ സൂക്ഷിച്ചു, വേണ്ടാത്തൊന്നും കേൾക്കാതെ സൂക്ഷിച്ചു. അപ്പൊ അതൊന്ന് പറഞ്ഞു നോക്കൂ. ഹജജ സഖറുൻ സംഅഹു, സഖറിന് സാദാ. ഹജജ സഖറുൻ സംഅഹു, എളുപ്പമാണ് ഈ വാക്ക് പഠിച്ചു വെച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 ഭാര്യമാരുടെ പേരുകൾ എളുപ്പമാണ്. ഒന്നാമത്തെ അക്ഷരം ഏതാണ്? ഹജജ. ഹ ആരാണ് ഹയിൽ തുടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ? ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറിന്റെ മകളായ ഹഫ്സ. രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ഹജജ. ജീം ആരാണ് ജീം തുടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ? ജുവൈറിയ ബിൻത്തുൽ ഹാരിസ്, ജുവൈറിയ ബിൻത്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ. അബൂ ദറാർ, അൽ ഹാരിസ് ബിൻ അബീ ദറാർ, ബനുൽ മുസ്തലിഖ് ഗോത്രത്തിന്റെ നേതാവായ ഹാരിസ് ബിൻ അബീ ദറാർ റളിയല്ലാഹു അൻഹ, അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ് ജുവൈറിയ റളിയല്ലാഹു അൻഹ. ഹജജ, മൂന്നാമത്തെ അക്ഷരം ഏതാ? സായ്, മൂന്നാമത്തെ അക്ഷരം സായ്. സായിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആരാ? സൈനബ്. രണ്ട് സൈനബുകൾ, ഒന്ന് സൈനബ് ബിൻത് ജഹ്ഷ്, 3 സൈനബ് ബിൻത് ഖുസൈമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ട നബിയുടെ ഭാര്യ അല്ലേ. എത്ര ആളായപ്പോ? 4 പേരായി. അടുത്ത അക്ഷരം ഏതാ? സഖറുൻ, സാദ്. സാദിൽ തുടങ്ങുന്ന നബിയുടെ ഭാര്യ ആരാ? സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ. സഫിയ ബിൻത് ഹുയൈ യഹൂദികളിൽ ആയിരുന്നു അവർ. റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. സഫിയ. അടുത്ത അക്ഷരം ഏതാണ്? ഖ. ഖയിൽ തുടങ്ങുന്ന നബിയുടെ ഭാര്യ ആരാ? ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. പിന്നെ ഉള്ളത് റാ. റായിൽ തുടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അത് റംലയാണ്, റളിയല്ലാഹു അൻഹ റംല. യഥാ അവർ അറിയപ്പെട്ട പേര് ഉമ്മു ഹബീബ എന്നാണ്, അറിയപ്പെട്ട പേര് ഉമ്മു ഹബീബ. യഥാർത്ഥത്തിൽ അവരുടെ പേര് എന്താണ്? റംല എന്നാണ്. ഉമ്മു ഹബീബ ബിന്ത് അബി സുഫിയാൻ. അബു സുഫിയാൻ റളിയല്ലാഹുവിന്റെ മകളായ മുആവിയ റളിയല്ലാഹുവിന്റെ സഹോദരിയായ ഉമ്മു ഹബീബ. അവരുടെ പേര് യഥാർത്ഥത്തിൽ ഹബീബ കുഞ്ഞത്താണല്ലോ, പേരെന്താണ്? റംല എന്നാണ്. റംല അടുത്ത വാക്ക് ഏതാ? സീൻ അല്ലെ. സീൻ തുടങ്ങുന്ന നബിയുടെ ഭാര്യ ആരാ? സൗദ. സൗദ ബിന്ത് ജമഅ റളിയല്ലാഹു അൻഹ. സൗദ ബിന്ത് ജമഅ റളിയല്ലാഹു അൻഹ. അടുത്ത അക്ഷരം ഏതാ? മീം. മീമിൽ തുടങ്ങുന്ന നബിയുടെ ഭാര്യ ആരാ? മൈമൂന ബിന്ത് ഹാരിസ് അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹ. മൈമൂന ബിന്ത് ഹാരിസ് അൽ ഹിലാലിയ. ഐനിൽ തുടങ്ങുന്ന നബിയുടെ ഭാര്യ ആരാ? ആയിഷ ഹബീബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത അക്ഷരം ഏതാ? ഹ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ പേരാണ് ഹിന്ദ്. ഹിന്ദ് എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. അവരുടെ കുഞ്ഞത് ഉമ്മു സലമ ബിന്ത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹ. ഇവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 ഭാര്യമാർ. ഇൻഷാല്ലാ നമുക്ക് ബാക്കി അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു തആല ആലം. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.